ദൈവം നമ്മോട് എത്ര കരുണയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ എത്ര നല്ല ദൈവമാണ്! അവൻ നമ്മെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
പന്ത്രണ്ടാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. യഹോവാശിന്റെ ചരിത്രവും യേഹുവിന്റെ ചരിത്രവും അഥല്യയുടെ ചരിത്രവും ഒക്കെ നാം കണ്ടു. നല്ല രാജാക്കന്മാരും മോശപ്പെട്ട രാജാക്കന്മാരും വളരെയേറെ ഇസ്രായേലിലും യഹൂദയിലും ഭരിക്കുവാൻ ഉണ്ടായി. അവർക്കൊക്കെയും അവരുടേതായ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായി വന്നു എന്ന് നാം കണ്ടു. ഇന്ന് 13 മുതലുള്ള അധ്യായങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. എന്നോടൊപ്പം നിങ്ങൾ രണ്ട് രാജാക്കന്മാർ 13 അധ്യായം എടുക്കുമോ? യേഹുവിന്റെ മകനായ യഹോവഹാസ് ഇസ്രായേലിൽ 17 വർഷം ഭരണം നടത്തിയതായി 13 അധ്യായത്തിൽ നാം കാണുന്നു. അവൻ യെരോബെയാമിന്റെ പാപവഴികളിൽ തന്നെയാണ് നടന്നത്. വാസ്തവത്തിൽ യഹോവഹാസിന്റെ ഭരണകാലത്ത് എന്തെങ്കിലും ശ്രദ്ധേയമായ യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയുവാൻ. പാപം ജീവിതത്തിൽ ഉന്മേഷം അഥവാ ആവേശം ഉളവാക്കുന്നു എന്നാണ് ചിലർ കരുതുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോൾ ഇതിനെപ്പോലെ വിരസമായ ഒന്നില്ല എന്ന് കാണുവാൻ കഴിയും. മദ്യം കഴിക്കുവാൻ തുടങ്ങുന്ന മനുഷ്യൻ പിന്നീട് മദ്യപാനിയായിത്തീരുന്നു. എന്നാൽ അവൻ മദ്യത്തിനടിമയായി തീരുമ്പോൾ അവനെപ്പോലെ ജീവിതത്തിൽ വിരസത അനുഭവിക്കുന്ന വേറെ ആരുമില്ല എന്ന് തോന്നും. അതാണ് വാസ്തവം. എന്ന് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന ലക്ഷ്യബോധം അവന് ഇല്ലാതായിത്തീരുന്നു. പാപത്തിൽ മുഴുകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം ഇതത്രേ വാസ്തവം. ചരിത്രത്തിലെ ഈ കാലഘട്ടം വളരെ വിരസമായതാണ്. ദൈവീക പ്രവർത്തനം കാണുവാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ഉന്മേഷവും പ്രോത്സാഹനവും ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് അവനെ എത്രമാത്രം ആവശ്യമായിരിക്കും! നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു! 13 അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് യഹൂദരാജാവായ അഹസ്യാവിന്റെ മകനായ യോവാശിന്റെ 23 ആണ്ടിൽ യേഹുവിന്റെ മകനായ യഹോവാഹാസ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 17 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെക്കൊണ്ട് പാപം ജയിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. ഇസ്രായേലിൽ കാളക്കുട്ടിയുടെ ആരാധന ആരംഭിച്ചത് യെരോബെയാമായിരുന്നു. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് യെരോബെയാം ജനത്തെ തെറ്റിച്ചു കളഞ്ഞു. പാപം ചെയ്യുവാൻ ജനത്തെ നയിച്ചത് യെരോബെയാമായിരുന്നു. ആഹാബും ഇസബേലും ഭരണം നടത്തിയിരുന്നപ്പോൾ അവർ അതിലധികം മുൻപോട്ടുപോയി. ബാലിന്റെ ആരാധന അവർ ദേശത്ത് ആരംഭിച്ചു. ഇപ്പോൾ യഹോവഹാസ് അവന്റെ അപ്പനായ യേഹുവിനെപ്പോലെ ബാലിനെ ആരാധിക്കുന്നതിലോ ആഹാബിനെയും ഇസബേലിനെയും പോലെ പാപത്തിന്റെ ആ അഗാധതയിൽ വീഴുകയോ ചെയ്തില്ല. യെരോബെയാമിനോളം അവർ പോയുള്ളൂ. എന്നാൽ അതുതന്നെ വളരെയധികം തെറ്റായ കാര്യമായിരുന്നു. യഹോവഹാസിന്റെ അനുതാപം നാം കാണുന്നു. അവരുടെ പാപം കാരണം അരാം രാജാവ് ഇസ്രായേലിനെതിരായി വരുന്നതിന് ദൈവം അവനെ അനുവദിച്ചതായി കാണുവാൻ കഴിയുന്നു. 13 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ അരാം രാജാവായ ഹസായേലിന്റെ കയ്യിലും ഹസായേലിന്റെ മകനായ ബെൻഹദദിന്റെ കയ്യിലും നിരന്തരം ഇട്ടുകൊടുത്തു. എന്നാൽ യഹോവഹാസ് യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചു. അരാം രാജാവ് ഇസ്രായേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവന്റെ അപേക്ഷ കേട്ടു. താൻ അപകടത്തിലാകുന്നു എന്ന കാര്യം യഹോവഹാസ് മനസ്സിലാക്കി. അങ്ങനെ ഭയം മൂലം അവൻ യഹോവയെങ്കിലേക്ക് തിരിയുന്നു. 5 വാക്യത്തിൽ നാം കാണുന്നു, യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെപ്പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു. ദൈവം എത്രമാത്രം കരുണയുള്ളവനാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. രാജാവ് തന്നെ വിളിച്ചപേക്ഷിച്ച സമയത്ത് തന്നെ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്തു. അരാമ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, ദൈവം നമ്മോട് എത്ര കരുണയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ എത്ര നല്ല ദൈവമാണ്! അവൻ നമ്മെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യഹോവാഹാസിന്റെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ നന്മ എത്രമാത്രം കാണുന്നു എന്നോർക്കണം. രാജാവ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്നാൽ രാജാവും അവന്റെ ജനവും പാപത്തിൽ തുടരുകയാണ് ചെയ്തത്. അതെ, അവർ തങ്ങളുടെ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയിൽ മുൻപോട്ടു പോയി. ആരാം രാജാവ് യഹോവാഹാസിന്റെ പ്രതിരോധ നിരയെ നിശേഷം നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ഒരിക്കലും അവന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയാത്ത വിധം ആരാം രാജാവ് അവയെ നശിപ്പിക്കുകയാണ് ചെയ്തത്. 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ യഹോവാഹാസിന്റെ മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് യോവാശ് രാജാവാകുന്നു. ഒരു രാജാവ് നാട് നീങ്ങുകയും മറ്റൊരു രാജാവ് രാജ്യഭാരമേൽക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. 10-ാം വാക്യം നോക്കിക്കാട്ട്. 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യഹൂദ രാജാവായ യോവാശിന്റെ 37-ാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാശ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 11 സംവത്സരം വാണു. വളരെ ചിന്താക്കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇസ്രായേലിലും യഹൂദയിലും രാജാക്കന്മാരുടെ പേരുകൾ ഒരുപോലെയാണ്, ഒന്നു തന്നെയാണ്. ആര് എവിടെ ഏത് വിധത്തിൽ ഭരണം നടത്തുന്നു എന്ന് മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമായി തോന്നാം. 11-ാം വാക്യം നോക്കിക്കാട്ട്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ആരാണ്? ഇസ്രായേലിലെ രാജാവ് യോവാശ്. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു. നോക്കണേ, അവനും വലിയ പാപം ചെയ്യുന്നു. യെരോബെയാമാണ് മാനദണ്ഡം. ഒരു രാജാവ് യെരോബെയാമിന്റെ പാപത്തിനൊപ്പം പാപം ചെയ്യുമ്പോൾ ദൈവം ന്യായം വിധിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഏലീശയുടെ മരണത്തെക്കുറിച്ച് തുടർന്ന് പറയുന്ന അവന്റെ പ്രവചനം നിവൃത്തിയായി. ഏലീശ രോഗം പിടിച്ച് കിടപ്പിലായി. അത് ഏലീശയെ മരണത്തിലേക്ക് നയിച്ച രോഗമായിരുന്നു. 14-ാം വാക്യത്തിൽ നാം കാണുന്നത് ആ കാലത്ത് ഏലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്നു. അവന്റെ മുഖത്തിന്മീതെ കുനിഞ്ഞു കരഞ്ഞ്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. വടക്കേ ദേശത്തിന് ഏലീശ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. എന്നാൽ ഏലിയ അങ്ങനെയായിരുന്നില്ല. ഏലിയാവ് സ്വർഗത്തേക്കെടുക്കപ്പെട്ടു എന്ന വാർത്ത കൊട്ടാരത്തിൽ അറിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഏലീശ രാജാവിന് വലിയ സഹായകനായിരുന്നു. പ്രവാചകൻ രോഗം പിടിച്ച് കിടപ്പിലായി എന്നറിഞ്ഞപ്പോൾ രാജാവ് അത്യധികം ദുഃഖിതനായി തീരുകയാണുണ്ടായത്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏലീശ അവനോട് അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലും എടുത്തു. രാജാവ് ഏലീശയെ സന്ദർശിച്ചപ്പോൾ രാജാവിന്റെ സഹാനുഭൂതി അംഗീകരിക്കുക മാത്രമല്ല ഏലീശ ചെയ്തത്. ഏലീശ ഇപ്പോഴും ദൈവത്തിന്റെ പ്രവാചകനാണ്. അതുകൊണ്ട് ഏലീശ ദൈവത്തിന്റെ ദൂത് രാജാവിന് നൽകുന്നു. 16-ും 17-ും വാക്യങ്ങളിൽ, അതെ, അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്ക എന്ന് പറഞ്ഞു. അവൻ കൈവച്ചപ്പോൾ ഏലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കേ കിളിവാതിൽ തുറക്ക എന്ന് അവൻ പറഞ്ഞു. അവൻ അത് തുറന്നപ്പോൾ എയ്യുക എന്ന് ഏലീശ പറഞ്ഞു. എയ്താറെ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച ശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു. യോവാശ് വലിയ വിശ്വാസിയായിരുന്നില്ല. പ്രവാചകന്റെ രോഗക്കിടക്കയിൽ രാജാവ് ദുഃഖിതനായി എങ്കിലും അവൻ ഒരു വലിയ വിശ്വാസിയായിത്തീരുന്നില്ല. ദൈവം തനിക്ക് അരാമ്യരുടെ മേൽ വിജയം നൽകുവാൻ പോകുന്നു എന്നവൻ വിശ്വസിച്ചില്ല. 18-19 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ദൈവം തനിക്ക് വിജയം നൽകുവാൻ പോകുന്നു എന്ന യോവാശിന് വിശ്വാസമില്ലായിരുന്നു. അത് അസാധ്യമായ കാര്യമെന്ന് അവൻ ചിന്തിച്ചു കാണും. അതുകൊണ്ട് നിരാശയാൽ രാജാവ് പിന്മാറുന്നതായി കാണുന്നു. അതെ, ദൈവ പൈതങ്ങൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടതായി വരുന്നതുകൊണ്ട്, തന്മൂലം നിരാശ ഉണ്ടാകുന്നതുകൊണ്ട് അനേകം ദൈവിക കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്താതെ പോകുന്നതായി നാം കാണുന്നു. ഈ കാര്യം ദൈവോദ്ദേശമല്ല എന്ന് പറഞ്ഞ് പലരും വേലയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഏലീശയുടെ പ്രവർത്തനം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് വേണ്ടി ഒരു പ്രായോഗിക പാഠം നൽകുകയാണ് ഏലീശ ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് ഏലീശയുടെ മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു. 20-21 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മരണത്തിലും ഏലീശ അതിശയം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. അതെ, ആ ദേശത്ത് എത്രമാത്രം ശക്തി ദുർഗമായിരുന്ന എലിശ എന്ന് ചിന്തിച്ചു നോക്കുക. 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഹസായേലിന്റെ വാക്കുകളാൽ ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുന്നെങ്കിലും എതിരാളി അധികം മുന്നേറുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 24-25 നാം വായിക്കുന്നത്, അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബെൻഹദദ് അവന് പകരം രാജാവായി. യഹോവാഹാസിന്റെ മകനായ യോവാഹാസ് തന്റെ അപ്പനായ യഹോവാഹാസിനോട് ഹസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബെൻഹദദിനോട് തിരികെ പിടിച്ച് 3 പ്രാവശ്യം യോവാഷ് അവനെ തോൽപ്പിക്കുകയും ഇസ്രായേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യോവാഷിന്റെ വിശ്വാസം എപ്രകാരമായിരുന്നുവോ അപ്രകാരം തന്നെ അവന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുവെന്നർത്ഥം. 3 പ്രാവശ്യം ദൈവം അവന് ജയം നൽകിയതായി നാം ഇവിടെ കാണുന്നു. അമസ്യാവ് യഹൂദയെ ഭരിക്കുന്നതാണ് 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. യഹൂദയിൽ അമസ്യാവ് രാജാവായി ഭരണം നടത്തുന്നതായിട്ടാണ് ഇവിടെ വായിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അമസ്യാവ് ഒരു നല്ല രാജാവായിരുന്നു. അമസ്യാവ് 29 വർഷക്കാലം ഭരണം നടത്തി. 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യോവാഷിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാഷിന്റെ മകൻ അമസ്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. യെരുശലേംകാരത്തിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ. യഹോവദ്ദാൻ എന്നായിരുന്നു അമസ്യാവിന്റെ അമ്മയുടെ പേര്. അതെ, തങ്ങളുടെ മക്കൾ നല്ല ഭരണാധിപന്മാരായിരുന്നെങ്കിൽ അതിന്റെ മഹത്വം അമ്മമാർക്കാണ് ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ വഷളന്മാരായിരുന്നു എങ്കിൽ അതിന്റെ കുറ്റവും അമ്മമാർക്കായിരുന്നു. അമസ്യാവ് ഒരു നല്ല രാജാവായിരുന്നു. അവന്റെ അമ്മ ഒരു നല്ല സ്ത്രീയായിരുന്നു എന്ന് കരുതാവുന്നതത്രേ. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദ് എന്നപോലെ അല്ല താനും, തന്റെ അപ്പനായ യോവാഷ് ചെയ്തതുപോലെയൊക്കെയും അവൻ ചെയ്തു. അതെ, യോവാഷിന്റെ മകനായ അമസ്യാവ് യഹൂദയിൽ രാജാവായി ഭരണം തുടങ്ങി. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദാവീദിന്റെ മാനദണ്ഡത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ അമസ്യാവിന് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഈ പ്രത്യേക കാലയളവിലും വടക്കും തെക്കുമുള്ള രാജ്യങ്ങൾ തമ്മിൽ ആഭ്യന്തര കലഹം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാം 20-ാം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് 14-ാം അധ്യായത്തിന്റെ 19-ും 20-ും യെരുശലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാഖീസിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ അവന്റെ പിന്നാലെ ലാഖീസിലേക്ക് ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു യെരുശലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. നോക്കണേ, അമസ്യാവ് ലാഖീഷ് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് ഗൂഢാലോചനക്കാർ അവനെ കൊന്നുകളയുകയാണ് ചെയ്തത്. ഇനിയും യെരോബെയാം 2-ാമൻ ഇസ്രായേലിൽ ഭരണം നടത്തുന്നതിനെക്കുറിച്ച് തുടർന്ന് നാം വായിക്കുന്നു. 23-ാം മുതലുള്ള വാക്യങ്ങളിൽ യെരോബെയാം യഹോവയുടെ മുൻപാകെ ദോഷം പ്രവർത്തിച്ചു എന്ന് കാണുന്നു. എന്നാൽ യോനാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിന്റെ അതിരുകൾ അവൻ സ്വാധീനമാക്കിയതായി പറഞ്ഞിരിക്കുന്നു. യോനാ പ്രവചനം എഴുതിയ യോനാ പ്രവാചകനെ കുറിച്ചുള്ള ഒരു ചരിത്രപരമായ സൂചന ഇവിടെ നമുക്ക് ലഭിക്കുന്നു. യോന ഇസ്രായേലിൽ ഒരു പ്രവാചകനായിരുന്നു എന്ന് ഇത് സ്ഥിരീകരിക്കുകയത്ര ചെയ്യുന്നത്. അവസാനം യെരോബെയാം 2-ാമൻ മരിക്കുകയും അസര്യാവ് അവിടെ രാജാവാകുകയും ചെയ്തു. അസര്യാവ് അഥവാ ഉസ്സിയാവ് യഹൂദയെ ഭരിക്കുന്നതാണ് 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പലവിധത്തിലും അസര്യാവ് ഒരു നല്ല രാജാവായിരുന്നു. എന്നിരുന്നാലും അവൻ ചെയ്യരുതാത്ത ഒരു കാര്യം ചെയ്തതായി കാണുന്നുണ്ട്. പുരോഹിതന്മാർക്ക് മാത്രമുള്ള ധൂപം കാട്ടുന്ന പ്രവൃത്തി അവൻ ചെയ്യുവാനായി ശ്രമിച്ചു. അതുകൊണ്ട് അവൻ കുഷ്ഠരോഗബാധിതനായി എന്ന് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതെ, അവൻ മരിച്ചപ്പോൾ അത് യെശയ്യാ പ്രവാചകനും വളരെ ഹൃദയവേദന ഉണ്ടാക്കിയതായി ഉസ്സിയാവിന്റെ പിൻഗാമികൾ ദേശത്ത് വീണ്ടും വിഗ്രഹാരാധന ആരംഭിച്ചതായി ഒക്കെ നാം കാണുന്നു. യെശയ്യാവിന്റെ ആ ഭയം ശരിയായിരുന്നു. ഉസ്സിയാവിന്റെ കൊച്ചുമകൻ അത് തന്നെ ചെയ്തതായി കാണുന്നു. ഉസ്സിയാവിന്റെ ഭരണത്തെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിലും യെശയ്യാവിന്റെ പുസ്തകത്തിലും കൂടുതലായി നാം പഠിക്കുന്നത്രേ. ഇസ്രായേലിൽ യേഹുവിന്റെ വംശത്തിലെ അവസാനത്തെ ആളായിരുന്ന സക്കരിയാവിനെ ഗല്ലൂം കൊന്ന് അവന് പകരം രാജാവായി. 6 മാസമേ ഭരണം നടത്തിയിരുന്നുള്ളൂ. ശല്ലൂമിന് നന്നായി ഭരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ 1 മാസമേ ഭരിച്ചുള്ളൂ വാസ്തവത്തിൽ. അതെ, ഗാദിയുടെ മകനായ ഈ മെനേഹേം ആ ശല്ലൂമിനെ കൊന്നു, അവന് പകരം രാജാവായി. മെനേഹേം 10 വർഷം ഭരണം നടത്തി. എന്നാൽ യെരോബെയാമിന്റെ പാപവഴികളെ അവനും വിട്ടുമാറിയില്ല എന്ന് നാം കാണുന്നു. ഈ സമയം അശൂർ രാജാവായ ഫൂൽ ഇസ്രായേലിനെതിരായി ആക്രമണത്തിന് വന്നു. മെനഹേം 1000 താലന്ത് വെള്ളി അശൂർ രാജാവിന് കൊടുത്ത് തന്റെ രാജ്യത്തും ഉറപ്പാക്കി. ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. അതെ, മെനഹേമിന്റെ കാലശേഷം അവന്റെ മകനായ പെക്കഹിയാവ് അവന് പകരം രാജാവായി. 2 വർഷം ഭരിച്ചു. അവനും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്ന് നാം വായിക്കുന്നു. യെരോബെയാമിന്റെ പാപവഴികളെ അവൻ വിട്ടുമാറാതെ പിന്തുടർന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവന്റെ അകമ്പടി നായകനായ പേക്കഹ് അവനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ വെട്ടിക്കൊന്നു. പേക്കഹിന് പകരം അവൻ രാജാവായി. പേക്കഹിന്റെ ഭരണകാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ ഇസ്രായേലിന് നേരെ വന്നു. നഫ്താലി ഗോത്രത്തെ അവൻ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. ഹോശയ പേക്കഹിനെ കൊല്ലുകയും അവന് പകരം രാജാവാകുകയും ചെയ്തു. യോഥാം യഹൂദയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. യോഥാം നല്ലൊരു രാജാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. യഹൂദയിൽ യോഥാം ഭരണം നടത്തുന്നതിനെക്കുറിച്ച് 15-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് വായിക്കുന്നു. യഹൂദയിലെ രാജാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുവാൻ വാസ്തവത്തിൽ ഇത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നു. ഉസ്യാവിന്റെ മകനായ യോഥാം യഹൂദയിൽ രാജാവായിരുന്നു. യോഥാമിനെക്കുറിച്ച് നല്ല രാജാവായിട്ടാണ് അറിയപ്പെടുന്നത്. അവന്റെ അമ്മയുടെ പേരും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, യെരൂശ എന്നാണ് യോഥാമിന്റെ അമ്മയുടെ പേര്. യോഥാമും വിഗ്രഹാരാധന ദേശത്ത് അനുവദിച്ചിരുന്നു. പൂജാഗിരികൾ അവൻ നീക്കിയില്ല. അതിന്റെ ഫലമായി കാലക്രമേണ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. 16-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആഹാസ് യഹൂദയിൽ ഭരണം നടത്തുന്നതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 17-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോഥാമിന്റെ മകൻ ആഹാസ് രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരമാണ്. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. പേക്കഹ് 20 വർഷം ഭരണം നടത്തിയ ശേഷം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്രായേലിൽ പേക്കഹിന്റെ 17-ാം ആണ്ടിൽ ആഹാസ് യഹൂദയിൽ ഭരണം തുടങ്ങി. ആഹാസ് ഒരു നല്ല രാജാവായിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദുഷ്ടവഴികളിലാണ് ആഹാസ് നടന്നത്. ദേവന്മാർക്ക് കുഞ്ഞുങ്ങളെ ബലി കഴിക്കുന്ന ഭയങ്കരമായ ദുഷ്ടത അവൻ ചെയ്തു. ഒരു വ്യക്തി എത്രമാത്രം ആത്മീയ അധപതനത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഈ പ്രവൃത്തി വെളിപ്പെടുത്തിയത്. ആഹാസ് ചെയ്തതത്രേ. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അക്കാലത്ത് അരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകൻ പേക്കഹും യെരുശലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നു. ആഹാസിനെ നിരോധിച്ചു, എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം അവിടെയാണ് യേശുക്രിസ്തുവിന്റെ കന്യകാജനനത്തെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് വാസ്തവത്തിൽ കാണുവാൻ കഴിയുന്നത്. യെശയ്യാവ് ആഹാസിനോട് പ്രവചിക്കുകയാണ്. എന്നാൽ ആഹാസ് ദൈവത്തെ ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ച് അവൻ മുൻപോട്ട് പോയില്ല. യെശയ്യാവ് ആഹാസിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആഹാസ് ചെയ്തത്, അവൻ സഹായത്തിനായി അശൂരിലേക്ക് തിരിയുന്നു. അശൂരിന് കടന്നു വരുന്നതിന് ഒരു വഴി അപ്രകാരം അവൻ തുറന്നു. അവസാനം വടക്കേ ദേശം മുഴുവനായി പ്രവാസത്തിലേക്ക് അടിമകളായി പോകേണ്ടതായിട്ട് വന്നു. 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു. നോക്കണേ, ഇന്നുവരെയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരെയും എന്നാണ് അർത്ഥം. യഹൂദന്മാർ എന്ന വാക്ക് ഈ വാക്യത്തിലാണ് വേദപുസ്തകത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, യഹൂദ ഗോത്രത്തിന് മാത്രമല്ല 12 ഗോത്രങ്ങൾക്കെല്ലാം കൂടിയാണ് ഈ പേര് നൽകപ്പെട്ടത് എന്നിവിടെ കാണുവാൻ കഴിയുന്നു. 7-ും 8-ും വാക്യങ്ങളിൽ അശൂർ രാജാവിനെ വെള്ളിയും പൊന്നും കൊടുത്ത് വശത്താക്കിയതായി നാം വായിക്കുന്നു. അവർ ആഹാസിന്റെ സഹായത്തിനായി വന്നു. അശൂർ രാജാവ് ആദ്യം സിറിയയിലെ ദമ്മശേക്കിനെ ആക്രമിച്ച് കീഴടക്കി. 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മശേക്കിൽ ചെന്നു. ദമ്മശേക്കിലെ ബലിപീഠം കണ്ട് ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഉരിയ പുരോഹിതന് കൊടുത്തയച്ചു. നോക്കണേ, ദമശേക്കിലെ ബലിപീഠത്തെ പോലെ ഒന്ന് ദേവാലയത്തിലും നിർമ്മിക്കണമെന്നതായിരുന്നു ആഹാസ് രാജാവിന്റെ താൽപര്യം. ഈ സമയമെല്ലാം ആഹാസ് ചെയ്യുന്നതിനെതിരായി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടാണിരുന്നത്. 17 വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവനുള്ള സത്യദൈവത്തിന്റെ ആലയത്തോട് പൂർണമായ അവഗണനയാണ് ആഹാസ് രാജാവ് കാണിച്ചത്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അശൂർ രാജാവിനെ വിചാരിച്ച് ആഹാസ് രാജാവ് ഇപ്രകാരമൊക്കെ പ്രവർത്തിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, ദേവാലയത്തിലെ വിലയേറിയ ആ വസ്തുക്കളൊക്കെയും ആഹാസ് എടുത്ത് മാറ്റിക്കളഞ്ഞതായി പറഞ്ഞിരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകം ഓർക്കണം. അവൻ ദുഷ്ടനായ ആഹാസ് രാജാവ് തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന വിജാതീയ ആചാരങ്ങളെ പകർത്തുകയും ദേവാലയത്തിലെ ശുശ്രൂഷകളെ മാറ്റിമറിക്കുകയും ചെയ്തു. ദേവാലയത്തിലെ യാഗപീഠം സ്വന്തം ലാഭത്തിനായി അവൻ ഉപയോഗിച്ചു. ഇങ്ങനെ ചെയ്യുകയാൽ അവൻ വാസ്തവത്തിൽ ദൈവകൽപ്പനകളോട് നേരിട്ട് മത്സരിക്കുകയായിരുന്നു. ആഹാസിനെ കുറ്റം പറയുന്ന നാം പലപ്പോഴും ഇങ്ങനെ ചെയ്യാറില്ലേ? നമ്മുടെ ഇഷ്ടത്തിനും സൌകര്യത്തിനും യോജിക്കത്തക്കവണ്ണം ദൈവവചനത്തിലെ ദൂത് കൂട്ടിക്കളയുക. ദൈവം ആരായിരിക്കുന്നു എന്നതിനാലായിരിക്കണം നാം അവനെ ആരാധിക്കേണ്ടത്. അല്ലാതെ നാം നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി അവന് എന്തായിരിക്കണം എന്നുള്ള ചിന്തയിൽ ആയിരിക്കരുത്. ചിലർ ദൈവത്തെ തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനാകുന്നതിനാലാണ് ആരാധിക്കുന്നത്. ചിലർ ഭയം തട്ടാതിരിക്കുവാനും വേറെ ചിലർ നരകത്തിൽ പോകാതിരിക്കുവാനുമുള്ള ഒരു ഉപാധിയായി ആരാധിക്കുന്നു. ദമസ്കോസിൽ കണ്ട ആ യാഗപീഠത്തിന്റെ മാതൃകയിൽ ആഹാസ് ദേവാലയത്തിലെ ഹോമയാഗത്തിനുള്ള യാഗപീഠം പണിതു. എന്നാൽ ആ യാഗപീഠം എപ്രകാരത്തിലുള്ളതായിരിക്കണമെന്ന് ദൈവം തന്റെ വചനത്തിൽ വ്യക്തമായി നിർദ്ദേശം നൽകിയിരുന്നതാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി എവിടെങ്കിലും കാണുന്ന ആകർഷകമായ എന്തെങ്കിലുമൊക്കെ ക്രിസ്തീയ ആരാധനയിൽ ചെലുത്തുന്നത് വലിയ വിപത്തിലേക്ക് നയിക്കുമെന്ന് നാം മറക്കരുത്. ആഹാസിന്റെ മരണവും അവന്റെ മകനായ ഹിസ്കിയാവ് അവന് പകരം രാജാവായി തീരുന്നതുമാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആഹാസിനെ പോലെ ദൈവഭയമില്ലാതിരുന്ന ഒരാളിന് ഹിസ്കിയാവിനെ പോലെയുള്ള ഒരു നല്ല മകൻ ഉണ്ടാകുക എന്നത് അവിശ്വസനീയമായ കാര്യമാണ്. അതെ, ഹിസ്കിയാവിന്റെ ഭരണത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അതിനു മുൻപ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ രാജാക്കന്മാരുടെ ജീവിതം വാസ്തവത്തിൽ ഒരു വലിയ പാഠമല്ലേ? അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നത് പാഠമായി കാണുക. ദൈവത്തെ അനുസരിച്ച് ദൈവവഴികളിൽ നടന്നവർ നമുക്ക് മാതൃകയാകട്ടെ. നമ്മുടെ വഴികളിലും നമുക്കങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് മുൻപോട്ട് പോകാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല മുന്നറിയിപ്പുകൾക്കായി, പ്രോത്സാഹനത്തിനായി, പാഠങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ ഇഷ്ടം ചെയ്ത് അവിടുന്ന് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണമേ. ഒരു ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ, ഇത് വേഗം തീരുന്നതാണ്. ഈ ആയുസിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങളെ പരമാവധി അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഞങ്ങളെ നിസ്സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാൻ ഒരുക്കണമേ. രോഗികളായി, ദുഃഖിതരായി, വിവിധങ്ങളായ ഭാരങ്ങളാൽ മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന ശബ്ദം, വാക്കുകൾ കേൾപ്പാൻ തക്കണം നീ അവരെ സഹായിക്കണമേ. ഫലപ്രദമായി മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ വീണ്ടും ഒരുക്കിക്കാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882. 5582.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ തനിക്ക് തുല്യനില്ല ഭൂവിലന്യനിത്ര നല്ലവൻ ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ കരുത്തനാമവൻ കരുത്തിനാൽ പിടിച്ചിരിക്കയാ ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിട ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ അനാദി നിർണയപ്രകാരം എന്നെയും വിളിക്കയാൽ വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു ഇത്ര ശ്രേഷ്ഠനാഥനന്റെ മിത്രമായി ഭവിച്ചു ഇതെന്ന് ഭാഗ്യമേശുനാഥനോടു ചേർന്ന് ഞാനിതാ